അസ്ഥികൂടം കയ്യിൽ വെച്ചിട്ടുണ്ട്. എല്ലിന്റെ കൂട് മാത്രം, തോലും ഇതൊന്നുമില്ല. അസ്ഥികൂടം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത് മൂന്നെണ്ണം എങ്ങനെയുണ്ടാവും? എന്തെങ്കിലും വ്യത്യാസം അറിയോ? ഇത് നല്ല ആളുടെ അസ്ഥികൂടമാണെന്നോ? ഇത് ഈ തോലങ്ങോട്ട് കീറിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും ഒരേപോലെയാണ്. നമ്മളുടെ വ്യത്യാസങ്ങളൊക്കെ ഈ പുറമേക്ക് ഇരിക്കുന്ന ഈ ചട്ടക്കൂടലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ഭഗവാൻ എന്തോ കൃപ കൊണ്ട് ആ തോല് കെട്ടിത്തന്നിരിക്കുന്നതുകൊണ്ട് കയ്യിൽ കോലുകൊണ്ട് നടക്കാതെ കഴിയണമെന്നാണ് ആചാര്യസ്വാമി പ്രബോധ സുധാകരത്തിൽ പറയുന്നുണ്ട്. ഈ തോലൊന്ന് മാത്രം ശരിക്ക് പൊതിഞ്ഞു തന്നിട്ടില്ലെങ്കിൽ കയ്യിൽ വടിയും കൊണ്ട് നടക്കണം, കാക്ക പുറകെ ഉണ്ടാവും എപ്പോഴും. ആ തോല് മാത്രം പുറമേക്ക് പൊതിഞ്ഞു തന്നിരിക്കുന്നത് അതാണ്. അത് കഴിഞ്ഞൊക്കെ അതേമാതിരിയാ. ഈ യക്ഷൻ ഈ മൂന്ന് അസ്ഥികൂടത്തിനെയും കൊണ്ടുവന്ന് രാജാവിന്റെ സദസ്സിൽ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഉറക്കെ ഒന്ന് ഗർജനം ചെയ്തു. അത്ര ഗർജനം കേട്ടപ്പോ തന്നെ എല്ലാവരും ഭയന്നുപോയി, രാജാവിന്റെ സദസ്സിലുള്ളവരൊക്കെ. എന്നിട്ട് ആ യക്ഷൻ പറയാണ്, ഞാൻ എല്ലാ രാജ്യത്തിലേക്കും പോകുന്നു, എത്രയോ രാജാക്കന്മാരെ കൊന്നുകഴിഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ രാജാവിനെ വധിക്കുന്നതാണ്. രാജാവിന് ഭയം പിടിച്ചു. യക്ഷന്മാര് മനുഷ്യരെക്കാളും ശക്തിയുള്ളവരാണ്. ഈ യക്ഷൻ ഈ എന്താ ചോദ്യം എന്ന് വെച്ചാല്, ഈ മൂന്ന് അസ്ഥികൂടുണ്ട്, ഇതില് ഏറ്റവും നല്ലവനായ മനുഷ്യൻ, ഉത്തമ മനുഷ്യന്റെ അസ്ഥി ഏതാണ്? മധ്യമനായ മനുഷ്യന്റെ അസ്ഥികൂടം ഏതാണ്? അധമാധമനായ മനുഷ്യന്റെ അസ്ഥികൂടം ഏതാണ്? ഇത് മൂന്നും പറയണം. എങ്ങനെ പറയാൻ പറ്റും? ജീവനുള്ള മനുഷ്യനാണെങ്കിൽ സംസാരിക്കുന്നത് കേട്ടോ പെരുമാറുന്നത് കണ്ടിട്ടോ ഉത്തമനാണെന്ന് പറയാം, അതുപോലും ശരിക്ക് പറയാൻ പറ്റണില്ല. പുറമേക്ക് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഭംഗിയായിട്ട് നാക്ക് പുറത്തേക്കിടുന്നതിന് മുമ്പ് മധുരം തേച്ചിട്ടേ പുറത്തേക്കിടുന്നു. ഒന്നും പറയാൻ പറ്റില്ല. സംസാരിക്കുമ്പോൾ വളരെ നന്നായിട്ട് സംസാരിക്കും, പെരുമാറുമ്പോൾ പെരുമാറും, അകത്ത വിഷമായിരിക്കും. അപ്പൊ പുറത്തേക്ക് അപ്പൊ പോലും കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഇനിയിപ്പോ പോട്ടെ സാമുദ്രിക ലക്ഷണമൊക്കെ നോക്കിയിട്ട് കണ്ണും ശരീരവും ഒക്കെ എങ്ങനെയുണ്ട് ഏകദേശം നോക്കിയാല് കാര്യവിവരമുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അതും പറ്റില്ല, കാരണം എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. കണ്ണും ശരീരവും ഒന്നും നോക്കാൻ പറ്റില്ല, എല്ലാം ഒരേപോലെ. അപ്പൊ ഈ മൂന്നെണ്ണത്തിന് എങ്ങനെ വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോഴും പറ്റില്ല. മൂന്നും ഒരേ മാതിരി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാ പറ്റ? വലിയ പ്രശ്നമായി. പല കുശലന്മാരും അവിടെ ഇരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരും വൈദ്യശാസ്ത്രം അറിയണവരും എന്നാ അവർക്ക് അനോട്ടോമിക്കൽ സ്ട്രക്ചർ എന്തെങ്കിലും ഒക്കെ നോക്കിയിട്ട് എവിടെയെങ്കിലും വല്ല തുമ്പ് കിട്ടണ്ടോന്ന് വല്ലതൊന്നും നോക്കാന്ന് വെച്ചാൽ അടുത്തു വന്ന് നോക്കിയാൽ ഒന്നും കിട്ടുന്നില്ല. കാരണം വെറും അസ്ഥി കൂടെ ആൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സദസ്സില് എതിർച്ചയാ കയറി വന്നൊരു മഹാപുരുഷൻ, ഒരു സന്യാസി, ഒരു അവധൂതനായിട്ടുള്ള ഒരു മഹാത്മാവ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്ന് നോക്കാൻ വന്നു. അയാൾ വന്ന ഉടനെ വലിയ വിഷമത്തിലിരിക്കുകയാണ് രാജാവ്. ഈ യക്ഷനാണെങ്കിൽ താൻ വിജയിച്ച മട്ടില് ഗർജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യക്ഷൻ ഒരു ശാപമാണ്. ഇതെവിടെ സൊല്യൂഷൻ കിട്ടുന്നു അന്നേ ഈ യക്ഷന് തന്റെ രൂപം തന്റെ പൂർവ്വ ശരീരത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ യക്ഷനും ഈ രാജാവിനെയും വധം ചെയ്ത് അടുത്ത കൊട്ടാരത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ അവധൂത സന്യാസി വന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു, ഒരു ഈർക്കോല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, ഈർക്കല് പട്ടയുടെ ഈർക്കല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട്, ആ ഈർക്കല് ഒരു അസ്ഥികൂടത്തിന്റെ അതിന്റെ ചെവിയുടെ അവിടെ ഒരു ഓട്ട ഉണ്ടല്ലോ, അതിലൂടെ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തു. ആ ഹോളിൽ അങ്ങോട്ട് ഇട്ടപ്പോ അത് ഇവിടെ ഇരിക്കുന്ന ഓട്ടയിൽ കൂടെ പുറത്തേക്ക് വന്നു എന്ന് ആ ഈർക്കല് ഇട്ടുകൊടുത്തപ്പോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഏറ്റവും അധമനായ മനുഷ്യൻ എന്നാണ്. കാരണം അവൻ കേൾക്കുന്നതൊക്കെ അവിടെ തന്നെ വിട്ടിട്ട് പോകുന്നുണ്ട്. അവൻ കേൾക്കുന്നത് മുഴുവൻ അവിടെ തന്നെ വിട്ടിട്ട് പോകും. ഇത് കേട്ടപ്പോ, ഈ കഥ കേട്ടപ്പോ എനിക്ക് തോന്നി ഒരു സ്റ്റെപ്പ് വിട്ടുപോയി സന്യാസി എന്നാണ്. കാരണം എല്ലാം വിട്ടിട്ട് പോവില്ല. ദൂഷ്യമായിട്ടുള്ളവര് വേണ്ടാത്തത് അതൊക്കെ ഉള്ളിലേക്ക് കടക്കാനുള്ള ഒരു പ്രത്യേക ഒരു പ്രൊവിഷനും ഉണ്ട് അവിടെ. അങ്ങനെയുള്ള ഒരു സെറ്റും ഉണ്ട്. എല്ലാം വിട്ടിട്ട് പോവില്ല. ഈ ചെവി കൂടെ കടത്തിക്കഴിഞ്ഞാൽ ഈ ചെവി കൂടെ പുറത്തേക്ക് വന്നതെന്നാണ്. ഇത് ഏറ്റവും അധമനായ മനുഷ്യന്റെ ലക്ഷണമാണ് എന്നാണ്. മധ്യമ മനുഷ്യൻ ആരാന്ന് വെച്ചാല്, അടുത്ത അസ്ഥികൂടത്തിന്റെ ചെവിയിലേക്ക് ഈർക്കലിട്ടപ്പോ അത് ചെവിയിലൂടെ പോയിട്ട് വായിലൂടെ പുറത്തേക്ക് വന്നു എന്നാണ്. ഇപ്പൊ ഞങ്ങളെ പോലെ ഇരിക്കണവര് ചെവി കൂടെ കേട്ട് വായി കൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. ചെവിയിലൂടെ കടത്തി വിട്ടിട്ട് വായി കൂടെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് മധ്യമനാണ് എന്നാണ്. ഉത്തമനായ മനുഷ്യൻ ചെവിയിലേക്ക് ഇട്ടുകൊടുത്തപ്പോ അത് നേരെ പുറത്തേക്കേ വന്നില്ല, നേരെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് ഈർക്കല്. ഇതാണ് ഉത്തമനായ മനുഷ്യൻ, ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഇതാണ് ലക്ഷണം എന്നാണ്. കേൾക്കുന്നത് നേരെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ എത്ര ഉപദേശം ചെയ്താലും ഉപദേശങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ ഒന്നും കുറവില്ല. കേൾക്കാനും ആളുകൾക്ക് കുറവില്ല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് അനുഭവത്തിൽ വരിക, പ്രായോഗികത്തിൽ വരിക എന്ന് വരുമ്പോഴാണ് ആളുകൾക്ക് വളരെ കുറവ് വന്നു പോകുന്നത്. അപ്പൊ എന്താ വഴി? ശാസ്ത്രങ്ങളൊക്കെ എഴുതി വെച്ചു, വേദങ്ങളുണ്ട്, വേദത്തിലേക്ക് എല്ലാവർക്കും ആക്സസ് ഇല്ല. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേദാധ്യയനം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ശാസ്ത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും കാരുണ്യപൂർവ്വം കാരുണ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വന്നതെന്നാണ്. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ പഠിക്കണമെങ്കിലും അത് അധികാരികളായിട്ടിരിക്കണം, ഭാഷാജ്ഞാനം ഉണ്ടാവണം, പഠിച്ച് മനസ്സിലാക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പ്രവചനം കേൾക്കാൻ പോകണം. ഇതൊക്കെയാണ് അതിനുള്ള വഴി. ഇതൊന്നും ഇല്ലാതെ തനിയെ ചെയ്യാൻ എന്തെങ്കിലും വേണം. ഈ വേദാർത്ഥം തന്നെ നമുക്ക് ഉപബ്രഹ്മണം ചെയ്യാനാണ് പുരാണങ്ങളൊക്കെ രചിച്ചിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ചോട്ടിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് ആരെങ്കിലും ഉപദേശം ചെയ്തു തരണം. ഒരു മഹാപുരുഷൻ വന്ന് ഇന്നതാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരണം. അതിനാ വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരമേശ്വരൻ തന്നെ ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. നിവൃത്തിയില്ല. ഞാൻ ശങ്കര വിജയം ഇവിടെ മുമ്പില് പറയുന്ന സമയത്ത് തന്നെ ഈ ചരിത്രം പറഞ്ഞിട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വരൂപനായിട്ട് ഭഗവാൻ, മൗനസ്വരൂപിയായിട്ടിരുന്ന ഭഗവാൻ കാരുണ്യം കൊണ്ട് സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, സനത് സുജാതൻ ഇങ്ങനെയിരിക്കുന്ന ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള മഹാത്മാക്കൾക്കൊക്കെ മൗനം കൊണ്ട് തന്നെ ഉപദേശം ചെയ്തു. അവർക്ക് തൃപ്തിയായി. ലോകത്തിലിരിക്കുന്നവർക്ക് അങ്ങനെ ഉപദേശം ചെയ്താൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങി വന്നു എന്നാണ്. ആ ലെവലിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് ഉപദേശം ചെയ്യാനായിട്ട് അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും ലോകാൻ ഭവദവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും. അജ്ഞാനം കൊണ്ട് ഭഗവാനെ അറിയാതെ സംസാരത്തിലെ മുഴുകി നമ്മളെ മാതിരി ഇരിക്കുന്ന സാധാരണ ജനങ്ങൾ എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നു, പഴപ്പിനു വേണ്ടി എന്തോ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു, ആഹാര സമ്പാദനം എന്തോ കഴിഞ്ഞു പോണ്ടിയിരിക്കുന്നു, സാത്വികമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഉപേക്ഷിക്കാനും നിവൃത്തിയില്ല. ഇതിനിടെ കൂടെ ഭഗവത് ഭക്തിയും വേണം, ഭഗവാനെ അറിയുകയും വേണം. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ അവർക്ക് വേണ്ടി ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. അവരെ രക്ഷിക്കാനായിട്ട് ആ പരമേശ്വരൻ തന്നെ ഇറങ്ങി ചോട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങോട്ട് കയറിപ്പോകുന്നവർക്ക് ഭഗവാൻ അവരെ തനിയെ വിടാണ്. ഋഷീശ്വരന്മാരൊക്കെ അവർ സ്വയമേവ അനുഭവിക്കാൻ ശക്തരാണ്. ഇത് ആ ശക്തിയില്ലാത്തവർക്ക്, ഭഗവാനെ അറിയാൻ തപസ് ചെയ്യാനുള്ള ശക്തി പോലും ഇല്ലാത്തവർക്ക്. സാധാരണ ജനങ്ങൾക്ക് തപസ്സുമില്ല, യോഗവുമില്ല. നമന്ത്രം നോയന്ത്രം തഥപി നജാനേ സ്തുതിമഹോ നജാഹ്വാനം ധ്യാനം തഥപി നജാനേ സ്തുതികഥാഹ നജാനേ മന്ത്ര. ഒന്നും അറിയില്ല. അമ്മയോട് പറയാണേ, നജാനേ വിലപനം പരം ജാനേ മാതഹ ത്വത അനുസരണം തത്കൃത ഫലം. അതെങ്കിലും പോട്ടെ, അതുപോലും അറിയാത്ത സ്ഥിതിയാണ്. ഈശ്വര അനുസരണം എന്ന് പോലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഭഗവാൻ പരമകൃപയോടുകൂടെ ചോട്ടിലേക്ക് ഇറങ്ങി വന്ന് ആ പരമേശ്വരൻ തന്നെ ശങ്കരാചാര്യ സ്വരൂപമായിട്ട് ഇറങ്ങി വന്ന് ലോകത്തിൽ സഞ്ചരിച്ച് വേദാന്ത തത്വത്തിനെ അറിയാൻ ശക്തിയുള്ളവർക്ക്, ഉപനിഷത് തത്വം അറിയാൻ ശക്തിയുള്ളവർക്ക് ഉപനിഷത് തത്വം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അതിനൊക്കെ ഭാഷ്യങ്ങളൊക്കെ രചിച്ചു. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യമൊക്കെ രചിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പ്രകരണ ഗ്രന്ഥങ്ങളായിട്ട് വിവേക ചൂടാമണി, ആത്മബോധം, അപരോക്ഷാനുഭൂതി ഇങ്ങനെയിരിക്കുന്ന പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു. അതിലേക്കും പോകാൻ നിവൃത്തിയില്ല. അതേ വേദാന്ത തത്വത്തിനെ തന്നെ കുറച്ചുകൂടെ ചുരുക്കിക്കൊണ്ടുവന്നിട്ടാണ് ഭജഗോവിന്ദ പോലെ വളരെ ലളിതമായിട്ട് നാളെ മുതൽ നമ്മള് രാവിലെ 7 മണി മുതൽ 8 മണി വരെ നമ്മളുടെ ശ്രുതിവാണി പുതിയ കെട്ടിടത്തില് പൂങ്കുന്നത്ത് രാവിലെ 7 മണി മുതൽ 8 മണി വരെ ഭജഗോവിന്ദമാണ് പറയാൻ പോകുന്നത്. 1 മണിക്കൂർ വളരെ അമൃതം പോലെ. ആരോ ഈയിടെ ഒരു ചർച്ച വന്നു, നമ്മുടെ കാലടിയിൽ വെച്ച ഒരു ചർച്ച വന്നപ്പോ, ശങ്കരാചാര്യരുടെ കാലത്ത് മലയാള ഭാഷ വളർന്നിട്ടുണ്ടായിരുന്നില്ലേ, എന്തുകൊണ്ടാ ശങ്കരാചാര്യ സ്വാമി മലയാളത്തിൽ ഒരു കൃതി രചിക്കാത്തത് എന്നൊരു ഒരു ചോദ്യം ആരോ കുട്ടികളെ ചോദിച്ചു. അതിനിടയില് ചർച്ചയ്ക്ക് അധ്യക്ഷം വഹിച്ചിരുന്ന ഒരു മഹാത്മാവ് അദ്ദേഹം പറഞ്ഞു, ശങ്കരാചാര്യർ മലയാളത്തിൽ രചിച്ചിട്ടില്ലെങ്കിൽ മലയാളം വളർന്നിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ശങ്കരാചാര്യ സ്വാമി മലയാളത്തിൽ കൃതികളൊന്നും രചിച്ചിട്ടില്ലെങ്കിലും മലയാളം പോലെ തന്നെ മലയാളികൾക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയില് സംസ്കൃതത്തില് ഒരു കൃതി രചിച്ചിട്ടുണ്ട് ഭജഗോവിന്ദം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മലയാളം അറിഞ്ഞാൽ മതി, നല്ല ശുദ്ധ മലയാളം അറിയെങ്കിൽ ഭജഗോവിന്ദം മനസ്സിലാവും. സംസ്കൃതമൊന്നും കടുകട്ടിയായിട്ട് സംസ്കൃതമൊന്നും അറിയണമെന്നൊന്നുമില്ല. ലളിതമായിട്ട്, വളരെ ലളിതമായിട്ട് അത് ഗാനമാണ്, സംഗീതമാണ്. അങ്ങനെ ഇരിക്കുന്ന ഭജഗോവിന്ദം പോലെ ഇരിക്കുന്ന കൃതികൾ രചിച്ചു. ഭജഗോവിന്ദം വളരെ ലളിതമാണ്, സരളമാണെങ്കിൽ പോലും പറയുന്ന ആശയങ്ങൾ അതിഗംഭീരമാണ്. എന്താ പറയുന്നറിയോ? സുരമന്ദിരതരു മൂലനിവാസ ശയ്യാഭൂതലം അജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതെ. സന്യാസധർമ്മമാണ് ചില ശ്ലോകങ്ങളിൽ പറയുന്നത്. ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ കിടന്നാ മതി, മരത്തിന്റെ തോല് മരപുരി ഉടുത്താ മതി, പരിഗ്രഹമൊന്നുമില്ലാതെ സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ അതിനേക്കാളും വലിയ സുഖമൊന്നുമില്ല എന്നാണ്. യതിയായിട്ടിരിക്കുന്നതിനേക്കാളും വലിയ സുഖമൊന്നുമില്ല എന്നാണ്. അപ്പോ അതിനേക്കാളും ചോട്ടിലേക്ക് ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു എന്നാണ്. നമ്മളെ പോലെ ഇരിക്കുന്നവർക്ക് മനസ്സിന്റെ ലോകത്തിൽ കുടുങ്ങിക്കൊണ്ട് ഭഗവാനെ അറിയാനും ശക്തിയില്ല, ത്യാഗം ചെയ്യാനും ശക്തിയില്ല, സന്യാസത്തിനും ശക്തിയില്ല, വൈരാഗ്യവുമില്ല, വിവേകവുമില്ല, എന്തോ കുടുംബം കുട്ടികളെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ഇരിക്കുന്നതൊന്നും വിടാനും പറ്റില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനെ അറിയുകയും വേണം, ഭഗവത് ഭക്തിയും വേണം ഉള്ളില്. ഈ ഭഗവാനെ അന്തരംഗത്തിൽ അനുഭവിക്കുകയും വേണം. അതിനെന്താ വഴി? അങ്ങനെ ഭഗവാനെ അനുഭവിക്കാൻ എന്താ വഴി എന്നാണ്. അപ്പോഴാണ് കുറച്ചുകൂടെ ചോട്ടിൽ ഇറങ്ങി വന്നിട്ട് സർവ്വസാധാരണമായിട്ടിരിക്കുന്നവർക്ക് പോലും ഈ സ്തോത്രകൃതികളായിട്ട് രചിച്ചത്, അതിലേറ്റവും മനോഹരമായിട്ട്, വളരെ മനോഹരമായിട്ട്. രണ്ടു ദിവസം മുമ്പ് നമ്മുടെ നാരായണീയ പ്രവചനത്തില് തന്നെ പറഞ്ഞല്ലോ, സൗന്ദര്യ ലഹരിയും ശിവാനന്ദ ലഹരിയും രണ്ട് കണ്ണുകളുടെ മാതിരിയാണ്, സൂര്യനും ചന്ദ്രനും മാതിരിയാണ്. സൗന്ദര്യ ലഹരി വളരെ ലളിതമായ കൃതിയൊന്നുമല്ല, സാധാരണ ആളുകൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള കൃതിയുമല്ല സൗന്ദര്യ ലഹരി. അത് വളരെ രഹസ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ്. ശിവാനന്ദ ലഹരി അങ്ങനെയല്ല, സാധാരണ ഗൃഹസ്ഥന്മാർക്ക്, കുടുംബികൾക്ക്, വിഷയവാസനയിൽ മുങ്ങിയിരിക്കുന്ന ലൗകികന്മാർക്ക് പോലും രക്ഷപ്പെടാൻ വഴിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ അങ്ങനെ ഇരിക്കുന്നവർക്കും ഗതിയുണ്ട് എന്നാണ്. ഒന്നും ചെയ്യാം, വേദാന്ത വിചാരം ചെയ്യാൻ പറ്റില്ല, തപസ് ചെയ്യാൻ പറ്റില്ല, ഈശ്വര വിചാരം ചെയ്യാൻ, ഈ കാര്യങ്ങളൊന്നും വിട്ട് ഒരിടത്തേക്കും പോവാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്നവർക്കും ഉള്ള പ്രാർത്ഥനകൾ, അതേസമയം വേദാന്ത തത്വം വരെ കൊണ്ട് എത്തിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട്, സരളമായിട്ട്, ഭക്തി സാന്ദ്രമായിട്ട്. ഭക്തി എന്ന് പറയുമ്പോ തന്നെ അതിന് യാതൊരു കണ്ടീഷനും ഇല്ല, അതിന് യാതൊരുവിധ തടസ്സവുമില്ല. ഏത് ദശയിലും ചെറിയ കുട്ടി മുതൽ വയസ്സായ വൃദ്ധൻ വരെ, ധനികനായാലും ശരി, ദരിദ്രനായാലും ശരി, ബുദ്ധിശക്തി വേണമെന്നില്ല, ശാസ്ത്രജ്ഞാനം വേണമെന്നില്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഭഗവാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത് മതി എന്നാണ്. ഇനി അതും പറ്റിയില്ലെങ്കിൽ മനസ്സിൽ സ്മരിക്കാൻ പറ്റിയാ മതിയതാണ്. ഇനി മനസ്സിൽ സ്മരിക്കാൻ പോലും പറ്റണില്ലെങ്കിൽ ഭഗവാനെ എനിക്ക് അതും പറ്റണില്ല, നീയേ ഗതി എന്ന് ഒരു സറണ്ടർ ആ ഭാവത്തിലെങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റിയാലും മതിയെന്നാണ്. വലിയ ഭക്തന്മാരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാല്, നമ്മൾ പല ചരിത്രങ്ങളും നാളെ മുതൽ രണ്ടു മൂന്ന് ദിവസം നോക്കും, ചില ചരിത്രങ്ങളൊക്കെ നോക്കാം. ശിവഭക്തന്മാരുടെ ഈ 63 നായന്മാർ, 64 പേര് മാണിക്യവാദിക സ്വാമികളടക്കം ഈ തമിഴ് സമ്പ്രദായത്തില്. അതല്ലാതെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശിവഭക്തന്മാർ, ഇവരിൽ പലരുടെ ചരിത്രം എടുത്തു നോക്കിയാല് അവർ അങ്ങോട്ട് ഭഗവാനെ തേടിക്കൊണ്ടുപോയി, അങ്ങോട്ട് ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടുപോയി, ഭഗവാനെ പ്രാപിക്കാനായിട്ട് അവരങ്ങോട്ട് പോയി എന്ന് കഥയില്ല. ഭഗവാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഭഗവാനാണ് ഇങ്ങോട്ട് വന്ന്. അതാണ് തടുത്ത് ആൾക്കൊണ്ട പുരാണം എന്നുള്ളത്. തടുത്ത് ആൾക്കൊള്ളാന്ന് വെച്ചാല് നമുക്ക് ലൗകികത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടാവാം, നമുക്ക് ശാന്തിക്കുള്ള വഴി അറിയില്ല, അജ്ഞാനത്തിൽ കടന്ന് മുങ്ങിക്കൊണ്ടിരിക്കണു, നമുക്ക് ഭഗവാന് വേണമെന്ന് ഇനിയും തോന്നിയിട്ടില്ല, നമുക്ക് ഈശ്വര വിചാരം ചെയ്യണമെന്ന് എനിക്ക് ഇനിയും തോന്നിയിട്ടില്ലെങ്കിൽ ആ കരുണാമൂർത്തിയായിട്ടുള്ള ഭഗവാൻ വന്ന് നമ്മളെ തോന്നിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ജീവപ്രയത്നമേ ഇല്ല എന്നാണ്. ഇതാണ് ഭഗവാന്റെ കൃപ എന്ന് പറയുന്നത്. പഞ്ചകൃത്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നാണ്. അനുഗ്രഹം ഈ ശിവഭക്തന്മാരുടെ ചരിത്രത്തിൽ ശൈവ സിദ്ധാന്തമുണ്ട്. അവരുടെ സിദ്ധാന്തം ശിവജ്ഞാനബോധം എന്ന് പറഞ്ഞൊരു കൃതിയാണ് തമിഴില്. അതിൽ അവർ പ്രധാനമായിട്ട് ഈ ഭക്തന്മാരുടെ ചരിത്രത്തിന് വെച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഭക്തന്മാരെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു ഇതൊക്കെ നോക്കിക്കൊണ്ട് അവർ അതിനൊരു സിദ്ധാന്തം രൂപീകരിച്ചു വെച്ചുകൊണ്ട് പറയുന്നു, ഒരു ജീവൻ ജനിക്കുമ്പോ മൂന്ന് മലങ്ങളാണ്. മലം എന്ന് വെച്ചാൽ അഴുക്ക്, അതായത് ഉള്ളിലിരിക്കുന്ന അഴുക്കാണ്. ഭഗവാനെ അറിയാൻ കഴിയാതെ നമ്മളെ തടഞ്ഞു നിർത്തുന്നത് മൂന്ന് മലങ്ങൾ. ഒന്ന് കർമ്മം, വേറെ ഒന്ന് മായ, അജ്ഞാനം, ലോകവിഷയം. രണ്ടും പിന്നെ പറയാം. മൂന്നാമത്തെ ആണവമലം എന്നാണ് പറയുന്നത്. ഇതിൽ കർമ്മമലം എന്ന് വെച്ചാല് കർമ്മബന്ധം തന്നെ, പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന് ഫലം നമ്മൾ വേണമെന്ന് വെച്ചാലും വേണ്ടെന്ന് വെച്ചാൽ അനുഭവിച്ചേ തീരൂ. നമ്മളൊരു പർട്ടിക്കുലറായിട്ട് ഒരു കുടുംബത്തിൽ ജനിക്കുന്നു, ഒരു ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ വേണമെന്ന് വെച്ച് വരുത്തിയതല്ല, അങ്ങനെ വന്നുപോയിരിക്കുന്നു. ഭഗവത് ഭക്തിക്ക് ഒരു സാഹചര്യവും ഇല്ലാത്തൊരു കുടുംബത്തിൽ വന്ന് ജനിച്ചിരിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. ഇതൊക്കെ നമ്മൾ തവർക്കാൻ പറ്റില്ല, നമ്മൾ ആ കർമ്മം കൊണ്ട് അങ്ങനെ വന്ന് ജനിച്ചു കഴിഞ്ഞു. ഇത് കർമ്മമലം. ഇത് ചെയ്യാൻ, ഇതില്ലാതാക്കാൻ അവർ പറയുന്നത് ചര്യാണ്. അതായത് അമ്പലകത്തിൽ പോവുക, ഭഗവാനെ സേവ ചെയ്യുക, അവിടെയൊക്കെ വൃത്തിയാക്കി വെക്കുക, ഭഗവത് ഭക്തന്മാർക്ക് സേവ ചെയ്യുക, ഇങ്ങനെയൊക്കെ. പിന്നെ രണ്ടാമത് മായ, അജ്ഞാനം എന്നാണ്. അതും അതിനും വഴി പറയുന്നുണ്ട്. മൂന്നാമത്തെ മലം ഈ ആണവ മലം എന്ന് പറയുന്നത് അഹങ്കാരം, ജീവത്വ ഭാവന, ഞാൻ ഒരാളുണ്ട് തോന്നൽ നമുക്കുണ്ട്. ഇതുള്ളത്തോളം കാലം പൂർണ്ണമായിട്ട് ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കാൻ പറ്റില്ല. ഇത് പോവാൻ എന്താ വഴി എന്ന് വെച്ചാൽ അതിന് പറയുന്നു അരുൾ എന്നാണ്. കൃപയല്ലാതെ വേറെ വഴിയേ ഇല്ല എന്നാണ്. ജീവന്റെ പ്രയത്നം കൊണ്ട് ജീവത്വ ഭാവന കളയാൻ പറ്റില്ല. രമണ മഹർഷി വളരെ ഭംഗിയായിട്ട് പറയും, ഈ ജീവനെ, ജീവത്വ ഭാവനയെ കളയാൻ നമ്മൾ പോയി ഭഗവാനെ അഹങ്കാരം ഇല്ലാതാക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഈ അഹങ്കാരം ഇല്ലാതാക്കണം എന്ന് വെച്ചാൽ ഞാനേ ഇല്ലാതാവണം, അന്തരംഗത്തിൽ ഭഗവാൻ മാത്രമായിട്ടിരിക്കുന്ന അവസ്ഥ വരണം. ഇങ്ങനെ ജീവൻ തന്നെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് രമണ മഹർഷി പറയും, ഒരു കള്ളൻ അയാളെ തന്നെ പോലീസിന്റെ വേഷം കിട്ടിയിട്ട് അയാൾ തന്നെ കള്ളനെ തേടുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവും? അയാൾ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? കള്ളൻ അയാൾ തന്നെയാണ് കള്ളൻ. ഈ ജീവത്വ ഭാവന, ഞാൻ എന്നുള്ള വിചാരം, അതില്ലാതാവാൻ ഞാൻ ശ്രമിച്ചിട്ട് പറ്റില്ല. അത് ഭഗവാന്റെ കൃപയെ പറ്റുള്ളൂ. ഭഗവാന്റെ കൃപയല്ലാതെ വേറെ ഗതിയില്ലാത്തത്. ഒരു ലിമിറ്റ് വരെ ശ്രമിക്കാം, ആ ശ്രമം ഉണ്ട് നമുക്ക് തോന്നുന്നു. ഒരു ലിമിറ്റ് വരെ നമ്മൾ ശ്രമിക്കുന്നു ഭഗവാനെ പ്രാപിക്കാനായിട്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞാല് ഈ നദി സ്രോതസ് നോക്കിയാല് അത് ഒഴുകി 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 സമുദ്രം വരെ പോണു. ഇപ്പൊ ഗംഗാനദി ഗോമുഖെന്ന് അവിടുന്ന് പുറത്തേക്ക് വരുന്നു, പുറത്തേക്ക് വന്ന് ഗംഗോത്രി ഇങ്ങനെ വന്ന് കാശിയിൽ വന്ന് എത്രയോ കൈവഴി ചാലുകളൊക്കെ അതിൽ വന്ന് കലന്ന് ചേർന്ന് നദി വലിയ നദിയായി. ഗംഗാസാഗർ സംഗമമുണ്ടല്ലോ കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാല്, കൽക്കട്ടയില് പോയിരുന്നാല് നോക്കിയാല് ദക്ഷിണേശ്വരത്തൊക്കെ ശ്രീരാമകൃഷ്ണദേവനൊക്കെ ഇരുന്ന ദക്ഷിണേശ്വരം ക്ഷേത്രത്തിന്റെ അടുത്ത് പോയാല് ഈ ഗംഗ ഇങ്ങനെ പ്രവാഹമുണ്ട്. അവിടെ നിന്ന് നോക്കിയാല് നമുക്കൊരു അത്ഭുതം കാണാം. എന്താന്ന് വെച്ചാല് ഗംഗ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണു എന്ന് വെച്ചാല് ചിലപ്പോ കാണാം അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകും. ചിലപ്പോ ആ വെള്ളം എടുത്ത് നമ്മൾ വായിൽ ഒഴിച്ചു നോക്കിയാല് ഉപ്പുവെള്ളമായിരിക്കും. സമുദ്രത്തിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഈ ഗംഗാജലം എടുത്ത് നമ്മൾ വായിൽ ഒഴിച്ചാൽ ഉപ്പുവെള്ളമായിരിക്കും. നേരെ പ്രതിസ്രോത പ്രവർത്തനം, സ്രോതസ് വരുന്ന അങ്ങോട്ടേക്ക് തന്നെ ഒഴുകുന്നുണ്ടാവും. എന്താന്ന് വെച്ചാല് ഒരു ഘട്ടത്തില് നദി പ്രവഹിച്ചു വരുമ്പോ, ഒരു ഘട്ടത്തിൽ എത്തുമ്പോ സമുദ്രം നദിയിലേക്ക് പ്രവഹിക്കുന്നു എന്നാണ്. നദി സമുദ്രത്തിലേക്ക് പ്രവഹിക്കില്ല, സമുദ്രം വന്ന് നദിയെ പകുതി വഴിയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോവുക. ഒരു ഘട്ടം വരെ ഈ ജീവൻ ഭഗവാനെ പ്രാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ ഭഗവത് ശക്തി, ആ അനന്തത, അനന്തമായ ശക്തി ഇങ്ങോട്ട് വന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ്. ഒരു അത്ഭുതമായ ഒരു പ്രതിഭാസം, ഇത് അനുഭവത്തിലേ അറിയുള്ളൂ. നമുക്കൊരു ഘട്ടത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റെപ്പ്, ഒരു കൈ അനക്കാൻ പറ്റില്ല, കൃപയല്ലാതെ വേറെ വഴിയേ ഇല്ല എന്നാണ്. ഇതാണ് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്, നായമാത്മാ ബലഹീനേന ലഭ്യ യമേവ ഈഷ വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതേ തനും സ്വാം. ഈ ആത്മാവായിട്ട്, ഈ ശക്തിയായിട്ട് തന്നെ ആരെ വന്ന് വരിച്ചു കൊണ്ടുപോകുന്നു എന്നാണ്. അതിനെയാണ് നമ്മൾ ഭക്തിയുടെ ഭാഷയിൽ പറയുമ്പോൾ കൃപ എന്ന് പറയുന്നത്. ആ മഹാശക്തി, വന്ന് ആകർഷിച്ചു കൊണ്ടുപോകുന്നു, പിടിച്ചുകൊണ്ടു പോകുന്നു. ജീവന്റെ പ്രയത്നമില്ല അവിടെ. വലിയ ഭക്തന്മാരുടെ ചരിത്രമൊക്കെ നോക്കിയാൽ ഇതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടെ ആ ഭഗവാനെ വേണം എന്ന് നമ്മൾ തോന്നണമെങ്കിൽ, അന്തരംഗത്തിൽ ഭഗവാനെ എനിക്കൊന്നും പറ്റുന്നില്ല എന്നെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആ ഭഗവാൻ വന്ന് പിടിച്ചുകൊണ്ടു. ഇത്രയും ലളിതമായിട്ട് വേറെ ഏത് മാർഗത്തിൽ ഇറങ്ങി വരാൻ പറ്റും? ഇനിയിപ്പോ ഈ ഭക്തിയും ജ്ഞാനവും വേറെയാണോ ചോദിച്ചാൽ, ഇത് രണ്ടും വേറെയല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും വേറെയും തോന്നുന്നതാണ് അജ്ഞാനം എന്നാണ്. ഇത് രണ്ടും വേറെയേ അല്ല, ഒന്ന് തന്നെയാണ്. ഭക്തി വേറെയല്ല, ജ്ഞാനം വേറെയല്ല, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. തിരുമൂലസ്വാമികള് ഈ ശിവഭക്തി എന്നുള്ളത് മുഴുവൻ തമിഴ്നാട്ടിലാണ് ധാരാളം വന്നിരിക്കുന്നത്. തെന്നാടുടയ ശിവനെ പോറ്റി, തമിഴ്നാട്ടിന് ചേർന്ന ദൈവമാണ് ശിവൻ എന്നാണ്, അവർക്ക് സ്വന്തമാണെന്നാണ്. ശിവഭക്തന്മാരുടെ ചരിത്രങ്ങളും കൃതികളും ഒക്കെ തമിഴിലാണ് നമുക്ക് അധികം കിട്ടുന്നത്. തിരുമൂലർ സ്വാമികള് ഒരിടത്ത് പറയുന്നുണ്ട്, ഭക്തി വേറെ ജ്ഞാനം വേറെ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് ഭക്തി എന്താന്നും അറിയില്ല, ജ്ഞാനം എന്താന്നും അറിയില്ല, രണ്ടും അനുഭവിച്ചിട്ടില്ല എന്നാണ്. അൻപും ശിവമും ഇരണ്ടെൻപാർ അറിവിലാർ, അൻപേ ശിവമാവത് യാറും അരികിലാർ, അൻപേ ശിവമാവത് യാറും അരിന്ത പിൻ അൻപേ ശിവമായി അമർന്തിരന്താറേ. അൻപ് എന്ന് വെച്ചാൽ ഭക്തി, പ്രേമം. ശിവം എന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപം. ഇത് രണ്ടും വേറെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വരൂപം. ഇനി വേറെ ഒരു അർത്ഥത്തിൽ ഇതിനെ തന്നെ എടുത്താല് ശിവൻ ആരാണെന്ന് വെച്ചാല് ചന്ദ്രകലാധരനായിട്ട് ഭഗവാനെ നമ്മൾ മൂർത്തിയായിട്ട് ധ്യാനിക്കുന്നുണ്ടെങ്കിലും ഭഗവാനെ ത്രിശൂലധാരിയായിട്ട്, പിനാകപാണിയായിട്ട്, കൈലാസവാസിയായിട്ട്, നാഗഭൂഷണനായിട്ട് നമ്മൾ ഭഗവാനെ ഭാവന ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭാവന തന്നെ ത്യാഗമൂർത്തിയായിട്ടാണ്. അങ്ങനെ ഭഗവാനെ നമ്മൾ ഭാവന ചെയ്യുന്നുണ്ടെങ്കിലും ആ ഭഗവാന്റെ സ്വരൂപം എന്താണെന്ന് വെച്ചാല് അൻപേ ശിവം എന്നാ പറയുന്നത്, പ്രേമമാണ് ഭഗവാന്റെ സ്വരൂപം. നാരദ ഭക്തിസൂത്രത്തില് സാധു അനന്യ പ്രേമരൂപ സാത്വസ്മിൻ പരമപ്രേമരൂപ, പരമപ്രേമരൂപം അനിർവചനീയ പ്രേമസ്വരൂപം എന്നാണ്. നിർവചിക്കാൻ കഴിയാത്ത പ്രേമമേ സ്വരൂപമായിട്ടുള്ളതാണ്. അതിനാണ് ഇവിടെ അൻപ് എന്ന് പറഞ്ഞത്. അൻപേ ശിവം എന്നാണ്. ഭഗവാന്റെ സ്വരൂപം എന്താണ്? അൻപാണ് എന്നാണ്. ഭക്തിയാണ്, പ്രേമമാണ്. ഭക്തി വേറെ, ഭഗവാൻ വേറെ അല്ല. ആ ഭാവം വരുന്നുണ്ടല്ലോ നമ്മളുടെ ഉള്ളില്, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഒരു ആർദ്രത വരുന്നുണ്ടല്ലോ, ആ ആർദ്രത തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം എന്നാണ്. ഇനി ഭഗവാന് പ്രത്യേക രൂപമൊന്നും കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഈ ആർദ്രത തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം, ഈ പ്രേമം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ടാണ് മഹാപുരുഷന്മാര്, ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളൊക്കെ ആർദ്രതയേ സ്വരൂപമായിട്ടിരിക്കുന്നത്, കാരുണ്യമേ സ്വരൂപമായിട്ട്. കാരണം എപ്പോഴും ആർദ്രതയെക്കുറിച്ചേ ഭാവന ചെയ്തുകൊണ്ടിരുന്ന, ആർദ്രതയെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന, പ്രേമത്തിനെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന, അവരൊക്കെ വേറെ എങ്ങനെ ആവാൻ പറ്റും? അവർക്ക് ആരെയും ദ്വേഷിക്കാൻ കഴിയില്ല, അവർക്ക് അന്യമായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാരണം ഭഗവാന്റെ സ്വരൂപം തന്നെ ആ പ്രേമമാണെന്ന്. അതാണ് പരമപ്രേമരൂപാണ് അൻപും ശിവമും. ഇത് രണ്ടും വേറെയല്ല, ഭക്തി വേറെയല്ല, ജ്ഞാനം വേറെയല്ല, ഭക്തി തന്നെയാണ് ജ്ഞാനം, ജ്ഞാനം തന്നെയാണ് ഭക്തി. മാർഗത്തിന് വേണമെങ്കിൽ ഭേദമുണ്ടാവാം. ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷണ മാർഗത്തിലൂടെ, വിചാരത്തിലൂടെ പോകുന്നു. ആ വിചാരവും പ്രേമപൂർവ്വമുള്ള വിചാരമാണത്. വെറും ഇന്റലക്ച്വൽ ഒരു ജിംനാസ്റ്റിക്സ് അല്ല ഈ ആത്മവിചാരം എന്ന് പറയുന്നത്. രമണ മഹർഷി പറയും, അദ്ദേഹം ആത്മവിചാരത്തിനെ കുറിച്ച് പറയുമ്പോ ഭക്തിപൂർവമായ വിചാരം എന്ന് പറയും. വേദാന്ത ശാസ്ത്രത്തില് ആത്മവിചാരം ചെയ്യണമെങ്കിൽ, തത്വവിചാരം ചെയ്യണമെങ്കിൽ വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു ഗുണം പറയുന്നത് ശ്രദ്ധ എന്നാണ്. ശ്രദ്ധയില്ലെങ്കിൽ വേദാന്ത വിചാരം ചെയ്യാൻ പറ്റില്ല. ഈ ശ്രദ്ധ എന്താന്ന് വെച്ചാല്, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു ശ്രദ്ധ എന്ന് വെച്ചാല് കേട്ടോണ്ടിരിക്കുക, അറ്റൻഷൻ ആണ്. ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറയും ശ്രദ്ധയായിട്ടിരിക്കുക എന്ന് പറയും. നമ്മൾ ആ പദത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണില്ല. ശ്രദ്ധ എന്ന് വെച്ചാല് ഒരു പ്രത്യേക ക്വാളിറ്റി നമ്മളുടെ ഉള്ളില്, വേദാന്ത വിഷയങ്ങളോ ഭഗവത് വിഷയങ്ങളോ കേൾക്കുന്ന സമയത്ത് കേട്ട മാത്രയിൽ അതിന്റെ മർമ്മം നമുക്ക് കിട്ടുന്നു, കേട്ട മാത്രയിൽ നമ്മളുടെ ഉള്ളിൽ അനുഭവമായിട്ട് തീരുന്നു. അത് ഒരു വെറും ഒരു അറിവല്ല, അനുഭവമായിട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ കേൾക്കാനുള്ള ശക്തിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഗുരുവാക്യത്തിനെയോ ശാസ്ത്രവാക്യത്തിനെയോ, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ കഥിത സദ്ധി യയാ വസ്തു ഉപലഭ്യതേ എന്നാണ്. വിവേക ചൂടാമണിയില് ആചാര്യസ്വാമി പറഞ്ഞു, ഈ ശ്രദ്ധ എന്താന്ന് വെച്ചാല് ശാസ്ത്രത്തിനെയോ ഗുരുവിന്റെ വാക്യത്തിലോ ഭഗവത് കാര്യങ്ങളോ ഭഗവത് തത്വങ്ങളോ കേൾക്കുമ്പോ കേട്ട മാത്രമല്ല, ചിന്തിച്ചിട്ടൊന്നുമല്ല, മനനം ചെയ്തിട്ടോ വിചാരം ചെയ്തിട്ടോ ആരോടത്ത് ചോദിച്ചിട്ടോ അന്വേഷിച്ചിട്ടോ അല്ല, കേട്ട മാത്രയിൽ ഹൃദയത്തിലൊരു ഫ്ലാഷ് ഉണ്ടാവുന്നതാണ്, ഒരു ഇൻട്യൂഷൻ, സഡൻ ഇൻഫ്ലക്സ് ഓഫ് ഇൻട്യൂഷൻ. അത് ഉണ്ടായി ഉടനെ അനുഭവം, സന്ദേഹമേ ഇല്ല എന്നാണ്, സംശയമേ ഇല്ലാതെ അത് മനസ്സിലാവുന്നു, ആ കേൾക്കുമ്പോ തന്നെ അനുഭവമായിട്ട് തീരുന്നു എന്നാണ്. വസ്തു ഉപലഭ്യതേ, വസ്തുജ്ഞാനം, ഭഗവത് അനുഭൂതി തന്നെ ഉണ്ടാവുന്നു. അതെന്താ? പ്രേമം തന്നെയാണ്, ആ വിഷയത്തിനോട് പ്രേമമാണത്. പരീക്ഷിത് ഭാഗവതം മുഴുവൻ കേട്ടിട്ട് ദശമസ്കന്ധത്തില് ശുകാചാര്യരോട് പറയുന്നുണ്ട്, ശുകനൊരു സംശയം, ഇത്ര ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, ജലപാനം കഴിച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, കുറച്ചെന്തെങ്കിലും ഒരു റെസ്റ്റ് വേണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അത്രേ. പരീക്ഷിച്ച് പറഞ്ഞു, അങ്ങ് എന്താ ഇനി കൃഷ്ണകഥ തുടങ്ങാത്തത്? പറയൂ, എനിക്ക് എന്താണ് ഇത്ര കാലം ജലപാനം ചെയ്യാതെ. നഹീയം ദുസ്സഹ ക്ഷുന്മാം ത്യക്തോദമപി ബാധതേ പിബന്ധം ത്വൻ മുഖാംഭോജാത് ച്യുതം ഹരികഥാമൃതം. ഞാൻ വെള്ളം പോലും കുടിക്കുന്നില്ല ഇത്ര ദിവസമായിട്ട്, കാരണം മരണം മുമ്പിൽ വന്ന് നിൽക്കുകയാണേ. അപ്പൊ ഭഗവാൻ അല്ലാതെ വേറെ ഒരു ഗതിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞു. അപ്പോ ത്യക്തോദമപിന ബാധതെ, വെള്ളം പോലും കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു വിഷമവും തോന്നുന്നില്ല, ശരീരത്തിന് ഒരു ക്ഷീണവും ഇല്ല എന്നാണ്. അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് പാനം ചെയ്യുന്ന ഈ ഹരികഥാമൃതം, ഭഗവത് തത്വം, അത് കേൾക്കും തോറും എനിക്ക് ശരീരബോധമേ ഇല്ല, ശരീരം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ്. ഇതെന്താ? പരമപ്രേമം ആ വിഷയത്തിനോട്. ഇതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇത് ഭക്തി തന്നെയാണ്. ഇതേ വിഷയം ഒരു നാമരൂപ സഹിതമായിട്ട് സഗുണമായിട്ടിരിക്കുന്ന ഭഗവാന് നേരെ തിരിച്ചുവിടുമ്പോ അത് ഭക്തിയാവണു. ആ സഗുണത്തില് ആ രൂപത്തിനെ എടുത്തു കളഞ്ഞ് അതിനെ തന്നെ അതേ ഭാവത്തിനെ തന്നെ നിർഗുണമായ തത്വത്തിന് നേരെ തിരിച്ചുവിടുമ്പോ ജ്ഞാനമാവുന്നു. ഭാവം രണ്ടിലും ഒന്ന് തന്നെയാണ്. ഭാവത്തിൽ വ്യത്യാസമേ ഇല്ല, രണ്ടിലും ഭാവം ഒന്ന് തന്നെയാണ്. ഈ ഭക്തി എന്ന് പറയുമ്പോ വെറും ഇമോഷൻ അല്ല, വികാരമല്ല. ഹൃദയം എന്ന് വെച്ചാല് ബുദ്ധിയും ഇമോഷനും വികാരങ്ങളും ഒക്കെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഒരു ഇന്റഗ്രേഷൻ ഉണ്ട് അവിടെ പൂർണ്ണമായിട്ട്. ഭഗവത് തത്വത്തിനെ അറിഞ്ഞാലേ ഭഗവത് പ്രേമം ശരിയാവുള്ളൂ. ഇത് രണ്ടും വേണമെന്നാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. ശരിയായ പ്രേമമുണ്ടെങ്കിൽ ഞാൻ അവന് തത്വജ്ഞാനം കൊടുക്കുന്നതാണ്. ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. എന്നെ അങ്ങനെ ഇരിക്കുന്ന പ്രേമമുള്ളിൽ ഉദിച്ചു കഴിഞ്ഞാല് ഭഗവത് തത്വജ്ഞാനമുണ്ട്. ഈ തത്വജ്ഞാനവും ഭഗവത് പ്രേമവും രണ്ടും ഒന്ന് തന്നെയാണ്. ഞാനെന്ന് പറയുമ്പോഴും ഈ പ്രേമഭാവം അവിടെ ഉണ്ടാവണം. ഭക്തി എന്ന് പറയുമ്പോഴും ഈ ജ്ഞാനഭാവം അവിടെ ഉണ്ടാവണം. ജ്ഞാനമില്ലാത്ത ഭക്തി അത് അന്ധമാണെന്നാണ്. കണ്ണു കാണില്ല അതിന്, അല്ല കണ്ണു കാണില്ല. ഭക്തി ഇല്ലെങ്കിൽ ജ്ഞാനത്തിന് നടന്നു പോകാനും പറ്റില്ല, ചലനശക്തി ഇല്ല, ലക്ഷ്യത്തിന് പ്രാപിക്കാൻ അതിന് കഴിയില്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോ ഈ പരമപ്രേമ സ്വരൂപമായ ഭക്തി, അതാണ് ഈ ശിവാനന്ദ ലഹരിയില് പൂർണ്ണമായിട്ട് ആചാര്യസ്വാമി അതിനെയാണ് ആ പരമമായിട്ട് സാധാരണ ലെവലിലിരിക്കുന്ന മനുഷ്യനും പോലും ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി. ആ ഭഗവാൻ എങ്ങനെയിരിക്കുന്ന സ്വരൂപനോട് കൂടിയവനാ? ആനന്ദസ്വരൂപനാണ്, ഹൃദയത്തിൽ ആനന്ദമായിട്ടിരിക്കുന്നവനാണ് ആ ഭഗവാൻ. ജഗത്തിന് മുഴുവൻ നിയന്താവായിട്ടിരിക്കുന്ന പരമപിതാവാണ്. ശൈവ സിദ്ധാന്തത്തിൽ പറയുമ്പോ അവര് ഭഗവാൻ പതിയാണ് എന്നാണ്. നമ്മളൊക്കെയോ പശുക്കളാണ്, പശു ജന്തു. നമ്മളെ സംസ്കൃതത്തില് ജന്തു എന്ന് വെച്ചാൽ ജായത്തെ ഇത്തി ജന്തു, ജനിക്കുന്നവരൊക്കെ ജന്തുക്കളാണ്. നമ്മുടെ ഇന്നലെ ആചാര്യസ്വാമി വന്നിരുന്നപ്പോ, കാഞ്ചി പരമാചാര്യ ആചാര്യസ്വാമി വന്നിരുന്നപ്പോ പോലും ഈ വാക്ക് പറഞ്ഞു, ജായത്തെ ഇതി ജന്തു എന്നാണ്. ജനിക്കുന്നവരൊക്കെ ജന്തുക്കളാണ്, ഒരു വ്യത്യാസമില്ല. മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല ജന്തുക്കൾ, നമ്മളൊക്കെ ജന്തുക്കളാണ്, ജനിച്ചവരൊക്കെ ജന്തുക്കളാണ്. ഈ ജന്തു പശുവാണ്, മൃഗം. രണ്ടുപേരും നാല് കാലിൽ നടക്കുന്ന മൃഗമുണ്ട്, രണ്ടു കാലിൽ നടക്കുന്ന മൃഗം, അത്രയേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പശു തന്നെയാണ് നമ്മളും. ഈ പശുവിന് ഒരു പതി പാലകനുണ്ട്, അതാണ് ഭഗവാൻ പശുപതി എന്ന്. ഭഗവാനെ പശുപതി എന്നാ പറയും. ആ ഭഗവാൻ നമ്മളുടെയൊക്കെ പിതാവുമാണ് എന്നാണ്. ആ ഭഗവാൻ തന്നെ പിതാവാണ്. ആ ഭഗവാനിൽ നിന്ന് വേറെ അല്ലാത്ത ശക്തിയാണ് ദേവി, പരാശക്തി. ഭഗവാന്റെ തന്നെ സ്വരൂപമായ അർദ്ധമായിരിക്കുന്ന ദേവി ഭഗവാനിൽ നിന്ന് വേറെയല്ല, ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ആ ദേവി. ആ ദേവി മാതാവാണ്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുമ്പോ, ഹേ അർജുന, ഞാൻ നിനക്ക് ഈ ജഗത്തിന് പിതാവുമാണ് മാതാവുമാണ് എന്നാണ്. പിതാഹമസ്യ ജഗത മാതാ ദാത പിതാമഹ വേദ്യം പവിത്ര ഓംകാര ഋക്സാമ യജുരേവച. പിതാഹമസ്യ ജഗത മാതാ ദാത പിതാമഹ. ഞാൻ പിതാവാണ്, മാതാവാണ്, ദാതാവാണ്, എല്ലാമാണ്, പിതാമഹനാണ്. പിതാവ് മാതാവാണെന്ന് വെച്ചാൽ നീ മുത്തശ്ശൻ ആരാണെന്ന് ചോദിക്കേണ്ട, അതും ഞാൻ തന്നെയാണെന്നാണ്. ഒരിക്കല് പരമശിവന് ശിവചരിത്രം പറയുമ്പോ ഓർമ്മ, ശിവന് പാർവതി കല്യാണ സമയത്ത് പരമശിവനോട് പുരോഹിതൻ ബൃഹസ്പതി ചോദിച്ചു അത്രേ. ഈ പരമ്പര പറയണല്ലോ, ഇപ്പൊ രുക്മിണി കല്യാണം പറഞ്ഞപ്പോ പരമ്പരയൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറേ നേരം. അപ്പൊ ഈ പരമ്പര പറയണല്ലോ, അപ്പൊ ശിവനോട് വെറുതെ അദ്ദേഹത്തിന്റെ കുറുമ്പാണ് അദ്ദേഹം ചോദിച്ചു ശിവനോട്, അങ്ങയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ ത്രിമൂർത്തി എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ വെറുതെ പറഞ്ഞു അത്രേ, ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായതാണല്ലോ സൃഷ്ടിച്ചപ്പോ രുദ്രനായിട്ട്, അതുകൊണ്ട് ബ്രഹ്മാവാണ് അച്ഛൻ എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ പിന്നെയും ചോദിച്ചു അത്ര തമാശയായിട്ട്, അപ്പൊ പിതാമഹൻ ആരാണ്, മുത്തശ്ശൻ ആരാണെന്ന് ചോദിച്ചു അത്ര. അപ്പൊ ബ്രഹ്മാവ് വിഷ്ണുവിൽ നിന്നുണ്ടായതാണ്, വിഷ്ണുവാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ അതിന് മേലെ ഇരിക്കുന്ന ആളാരാണ്, ആ വിഷ്ണുവിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചപ്പോ, ഇനി അധികം ചോദിച്ചാൽ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു, ഞാൻ തന്നെയാണെന്നാണ്. ഇത് വ്യത്യാസമില്ല എന്നാണ്, വെറുതെ കഥയ്ക്കായിട്ട് ത്രിമൂർത്തി എന്നുള്ള ഭേദമൊക്കെ സ്വീകരിക്കണമെന്നല്ലാതെ പിതാവും പിതാമഹനും ഒക്കെ ഭഗവാൻ തന്നെയാണ്. പിതാമഹനായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ഭഗവാൻ ലോകഗതിക്കായിട്ട് രണ്ടായിട്ട് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ, രണ്ടായിട്ട് തോന്നുന്നു എന്നാണ്. ഇത് രണ്ടല്ല യഥാർത്ഥത്തില്, രണ്ടായിട്ട് തോന്നുന്നു, മാതാവായിട്ടും പിതാവായിട്ടും. ഭക്തന്മാർക്കൊക്കെ ഭഗവാൻ പിതാവാണ്, ദേവി മാതാവാണ്, ജഗത്ത് മുഴുവൻ നമ്മളുടെ ഗൃഹമാണ്, ഭുവനത്രയം. മാതാച്ച പാർവതീദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവാ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. അതുകൊണ്ട് ഭക്തന്മാർ, ഭഗവത് ഭക്തന്മാർ എല്ലായിടത്തും സ്വതന്ത്രരായിട്ട് വിഹരിച്ചുകൊണ്ടിരിക്കും. കാരണം ഏത് ദേശത്ത് പോയാലും നമ്മളുടെ ദേശമാണത്, ഭഗവാനിൽ നിന്ന് വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന ജഗത് പിതാവും ജഗന്മാതാവുമായിട്ടിരിക്കുന്ന പരമേശ്വരനെയും പാർവതീദേവിയും പരാശക്തിയും പരമേശ്വരനെയും വേർപിരിക്കാൻ പറ്റാത്ത ആ ശക്തി ശിവം, അഗ്നിയും അതിന്റെ ചൂടും പോലെയാണ് എന്നാണ്. ഇത് രണ്ടും വേർതിരിക്കാൻ പറ്റില്ല. സൂര്യനും അതിന്റെ പ്രകാശവും പോലെയാണ്, വേർതിരിക്കാൻ പറ്റില്ല. സർപ്പവും അതിന്റെ വളഞ്ഞിട്ടുള്ള പോക്ക് പോലെയാണ്, വേർതിരിക്കാൻ പറ്റില്ല എന്നാണ്. ജലവും അതിന്റെ തന്മാത്ര പോലെ, അതിന്റെ തണുപ്പ് പോലെ, വേർതിരിക്കാൻ പറ്റില്ല. ഇതുമാതിരി വേർതിരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആ ശക്തി ശിവസ്വരൂപമായിട്ടിരിക്കുന്ന ആ പരമേശ്വരന്റെ തത്വത്തിനെ ധ്യാനം ചെയ്തുകൊണ്ടാണ്, സ്മരണം ചെയ്തുകൊണ്ടാണ് ഈ ശിവാനന്ദ ലഹരി ആരംഭിക്കുന്നത്. ഈ കൃതി പേര് തന്നെ ശിവ ആനന്ദ ലഹരി എന്നാണ്. ശിവസ്മരണം ചെയ്യുമ്പോ അന്തരംഗത്തിൽ ഉണ്ടാവുന്ന ആനന്ദം, ലഹരി എന്ന് വെച്ചാൽ ഇൻടോക്സിക്കേഷൻ ആണ്. മദ്യപാനം ചെയ്യുന്നവർക്കൊക്കെ ഒക്കെ മറന്നു പോണില്ലേ, ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണില്ല, ദേഹമുണ്ടോ വസ്ത്രം ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണില്ല. അതുമാതിരി ഉന്മത്തനാവുന്നതാണ് ഭഗവാനെ ചിന്തിക്കുമ്പോഴും. ഭക്തി ശരിക്കും മൂത്തു കഴിഞ്ഞാല് അതുമാതിരി ഉന്മത്തനാവുന്നതാണ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ അറിഞ്ഞ് ഭക്തനായിരിക്കുന്നവൻ അവൻ ലോകത്തിൽ സഞ്ചരിക്കുമ്പോ ശരീരമുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാണ്. ദേഹം ച നശ്വരം അവസ്ഥിതം ഉത്ഥിതം വാ സിദ്ധോ ന പശ്യതി യതോ അധ്യഗമത് സ്വരൂപം ദൈവാദപേതമുത ദൈവവശാദുപേതം വാസോ യഥാ പരികൃതം മദിരാമദന്ധ. മദിര കൊണ്ട് മദ്യപാനം ചെയ്തിട്ട് ഉന്മാദം പിടിച്ച് നടക്കുന്നവന് ഇടുപ്പിൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയില്ലയോ, അതുമാതിരി ഭഗവത് അനുഭൂതിയിൽ ഉന്മാദനായിട്ട് ഉന്മാദം പിടിച്ച് നടക്കുന്ന ഭക്തന് ശരീരമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയുന്നില്ല. ഒരിക്കല് ശ്രീരാമകൃഷ്ണ പരമഹംസർ അമ്മ എങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമ്മയെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടാവുന്നതാണ് വസ്ത്രം അഴിഞ്ഞ് ചോട്ടിൽ വീണുപോയി. അപ്പൊ കൂടെ പോകുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ ഠാക്കൂർ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുക, ഠാക്കൂർ വസ്ത്രം പോയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു അത്രേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ വസ്ത്രത്തിനെ കുറിച്ച് പറയണു, ശരീരം എവിടെ എന്നാണ്, എന്റെ ശരീരം എവിടെ എന്നാണ്, വസ്ത്രത്തിനെ കുറിച്ചാണ് നീ പറയുന്നത്, ശരീരം എനിക്ക് കാണാനില്ല എന്നാണ്.